ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഇന്ന് രാത്രിയിൽ നമുക്ക് ഇത്രത്തോളം പേർക്ക് പ്രതാപായ യേശുക്രിസ്തുവിന്റെ സ്വാമപീഠത്തിങ്കൽ കടന്നു വരുവാൻ നിശ്ചയതയിൽ എന്നേക്കും സ്ഥിരമാക്കപ്പെട്ട വരാം ഒരുമിച്ച് ചിന്തിക്കാൻ കഥാഭാഗ്യം തന്നിരിക്കുക. ഞാൻ ചില വർഷങ്ങളായി മണക്കാല ബൈബിൾ സ്കൂളിലും അതുപോലെ തിരുവല്ല ബൈബിൾ സ്കൂളിലും ചങ്ങനാശ്ശേരി പായിപ്പാട് ബൈബിൾ സ്കൂളുകളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന അതിൽ നിന്ന് എനിക്ക് പിന്നീട് അധ്യാപകനായി തുടരാൻ ഇഷ്ടമില്ലാതെ ബൈബിൾ സ്കൂളുകൾ എല്ലായിടത്തും ഇട്ട് പഠിപ്പിക്കുന്ന അധ്യാപകനായി തീരാനാണ് ഇഷ്ടം തോന്നിയത്. നമ്മളിൽ എല്ലാവർക്കും ഈ ബൈബിൾ സ്കൂളിൽ പോകാൻ കഴിഞ്ഞെന്ന് വരികയാ. ബൈബിൾ സ്കൂളിൽ എന്തും പോകാത്തവർ തന്നെ അതിശക്തിയായി ദൈവത്തിന്റെ വേല ചെയ്യുന്നത്. അങ്ങനെയുള്ളവർക്കെല്ലാം ആത്മാക്കൾ കൂടുന്നവർക്ക് എല്ലാം ബൈബിൾ സ്കൂളിൽ ഇടുക. അങ്ങനത്തെ ബൈബിൾ സ്കൂളായി നടക്കുന്നു. ആ ബൈബിൾ സ്കൂളിൽ ചില ദിവസങ്ങളായി നമുക്ക് ഒരുമിച്ച് കടന്നു വരുവാൻ ദൈവം നിർവഹമല്ലോ. ഞാൻ പഠിപ്പിക്കുന്നു എന്ന് അവകാശപ്പെടുന്നില്ല, നമ്മൾ ഒന്നിച്ചു വചനം പങ്കിടുന്നെന്നേ പറയുന്നത്. ഈ ബൈബിൾ സ്കൂളിന്റെ പുറത്തെ അധ്യാപകൻ ഞാനാണ്, എന്നാൽ ഈ ബൈബിൾ സ്കൂളിന്റെ അകത്തെ ബൈബിൾ സ്കൂളിന്റെ അകത്ത് ഒരു അധ്യാപകൻ, ആ അധ്യാപകൻ യേശുക്രിസ്തു. ഏത് അധ്യാപകനിൽ നിന്ന് പഠിക്കുന്നതിനേക്കാൾ ഈ ബൈബിൾ സ്കൂളിന്റെ അകത്തെ ബൈബിൾ സ്കൂളിന്റെ അകത്ത് കയറിയിരിക്കണം. അതിനകത്തെ ഏത് അധ്യാപകനിൽ നിന്ന് കൂടുതൽ പഠിക്കണം. പ്രൈസ് ദ ലോർഡ്. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇന്ന് രാത്രിയിലെ നമ്മുടെ ചിന്തയ്ക്കായിട്ട് പുറപ്പാട് പുസ്തകം 8-ാം അധ്യായം 1-ഉം 2-ഉം വാക്യങ്ങൾ
വായിച്ചത്.
ഈ വായിച്ചതായ വേദഭാഗത്തിൽ തലമുറകൾക്കും നൂറ്റാണ്ടുകൾക്കും യുഗങ്ങൾക്കും അപ്പുറത്ത് മിസ്രയേലിന്റെ ഭരണാധികാരിയായ ഫറവോന്റെ കൊട്ടാരത്തിൽ സർവാധികാരിയായ ദൈവത്തിന്റെ നിയുക്ത കൃത്യൻ മോശയാൽ ആത്യന്തികമായി ആ ജനത്തെ അറിയിച്ചതായ ഒരാട്ടിയന്തര സന്ദേശത്തിൽ നിന്ന് അടക്കിയെടുത്ത വാക്കുകളാണ് ഈ രാത്രിയിൽ നാം വായിച്ചു കേട്ടത്. അത് ഇപ്രകാരമാണ്: എന്നെ ആരാധിക്കുവാൻ എന്റെ ജനത്തെ വിട്ട് അയക്കുക. സത്യാരാധനയിൽ നിന്ന് വ്യാജാരാധനയിലേക്ക് ജനങ്ങളെ വരുത്തിരട്ട് ഇരുപ്പ് മുഖത്തിൽ കുടുക്കി ഭക്ഷാൽ ആരാധ്യന്റെ അടുക്കലേക്ക് ആരാധകരെ അയക്കാത്ത സർവനോട് ദൈവം സംസാരിക്കുകയാണ്. എന്നെ ആരാധിക്കാൻ എന്റെ ജനത്തെ വിട്ടയക്കുക. യുഗങ്ങളും നൂറ്റാണ്ടുകളും തലമുറകളും മറികടന്ന് ഒരു ചതഞ്ഞ ഓടയിലൂടെ അതേ ശബ്ദം ഈ രാത്രി വീണ്ടും ഗർജിക്കുന്നു. എന്നെ ആരാധിപ്പാൻ എന്റെ ജനത്തെ വിട്ട് അയക്കുക. അന്ന് ഫറവോനാണ് സത്യാരാധനയിൽ നിന്നും ദൈവത്തിന്റെ വ്യവസ്ഥയ്ക്കൊക്കെ ആരാധനയിൽ നിന്നും ഇസ്രായേലിനെ തറഞ്ഞു വെച്ചതെങ്കിൽ ഇന്നും അതേ ഫറവോന്റെ മക്കളായ കുട്ടി ഫറവോന്മാർ ധാരാളം എഴുന്നേറ്റിട്ടുണ്ട്. അങ്ങനെയുള്ള കുട്ടി ഫറവോനോട് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു എന്ന് പൊട്ടിക്കാത്ത തീരിൽ വിളിച്ചു പറയുന്നു: അല്ലയോ ഫറവോന്റെ സന്തതിയെ, സത്യാരാധനയിലേക്ക് ജനത്തെ വിളിക്കുക. അതാണ് ഏത് കാലഘട്ടത്തിലെയും മനുഷ്യനോടുള്ള ദൈവത്തിന്റെ മാറ്റമില്ലാത്ത സന്ദേശം. ആരാധന എന്ന വിഷയത്തെ കുറിച്ച് നാം മനസ്സിലാക്കുമ്പോൾ മനുഷ്യന്റെ അകത്തേക്ക് പുറത്തുനിന്ന് മനുഷ്യന്റെ അകത്തേക്ക് പുറമേ നിന്ന് പ്രവേശിച്ചോന്നല്ല ആരാധനാ സ്വഭാവം, മനുഷ്യന്റെ അകത്ത് തന്നെ ഉള്ളിലെടുക്കുന്ന ആശയം. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ശത്രു വളരെ പ്രവർത്തിക്കുന്നുണ്ട്. നല്ല ഏകാഗ്രത കയറ ഈ തൊട്ടടുത്ത് ഇതുപോലെ ഒരു യോഗം ഇവിടെ വന്നപ്പോ നമുക്ക് ദുഃഖം തോന്നും. എങ്കിലും നമുക്ക് ബുദ്ധിപൂർവ്വം ഒഴിവാക്കായിരുന്നു. എന്നാ ചെയ്യാന്, എന്നാ ഇങ്ങനെയുള്ള യോഗങ്ങളിലൊക്കെ ഞാനും ചെന്ന് പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ബുദ്ധിയൊന്നുമല്ല. ഞാൻ ചേർന്ന 5 ദിവസത്തെ ക്ലാസ്
ഈ വാചാമനം ജോനാത്തിന്റെ അവിടെ നടത്തിയിട്ട് ഞാൻ പറയാണ്, ഒരു സ്ഥലത്ത് യോഗത്തിന് നാളെ എന്ന് പറയണ നിങ്ങളറിയും ഒരു പ്രസംഗത അവിടെ പ്രസംഗിച്ച ആളുകളെ എല്ലാം ഇറങ്ങി നാളെ കാണിച്ചതരാന്ന് പറഞ്ഞപ്പോഴോ ഒന്നും അറിയാത്ത പാവം പിടിച്ച ഞാൻ ചെന്ന് പോട്ടെ. ഞാനിങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫാദർ തോമ എന്റെ ഈ പ്രസംഗത്തിന്റെ നേരെ അപ്പുറത്ത് യൂത്ത് ലീഗ് അദ്ദേഹത്തെ വിളിച്ചിട്ട് പത്തനംതിട്ടയ്ക്ക് അടുത്ത നെയ്യാപുരത്ത് വെച്ച് പ്രസംഗിച്ചോണ്ടിരിക്കുക. എന്റെ ഈ പ്രസംഗത്തിന്റെ ശബ്ദത്തെക്കാൾ അവിടുത്തെ ആ കുളം ഇങ്ങോട്ട് വെച്ചിരിക്കുന്നുണ്ട്, ഒന്നും തിരിയുന്നില്ല. പാത്ര കുഞ്ഞു പോലെയുള്ള എന്റെ ഒറ്റയാണോ അയാളെ ഒറ്റയാണോ ജയിക്കുകയാണെന്ന് എനിക്കും മനസ്സിലായ ഏതായാലും പ്രസംഗിക്കാനും ചെന്നു. പിന്നെ എനിക്ക് രക്ഷയില്ല എന്ന് വന്നപ്പോ ഞാൻ പറഞ്ഞു, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തെ നിന്നെ ഞാൻ ഫലിപ്പിക്കുന്നുണ്ട്. അതോടെ അവസ്ഥ ഒന്ന് കാണും, ഒരു ഉദ്രിക്കത്തിന്റെ പോയ ഒരു മണവും എല്ലാം തോന്നുന്നു. എന്റെ ഈ നെറ്റി പൊട്ടുന്ന പോലെയുള്ള തലവേദനയാരംഭിച്ച് അത് വെച്ച് ഞാൻ പ്രസംഗിച്ചു കൊടുക്കും. പ്രസംഗം കഴിഞ്ഞ് ഛർദ്ദിച്ചു, അത് ഏറ്റുമുട്ടലാണ്. അതുപോലെ കടം തൂറയൂർ ജംഗ്ഷൻ നടത്തിയ യോഗത്തിൽ ഇതേ പ്രസംഗം കഴിഞ്ഞു പ്രസംഗിച്ചു, ആളുകളാണെങ്കിൽ നാളെ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. ഞാൻ ഒന്നും അറിയാതെ എന്നപ്പോഴാണ് അവിടെ ഇത് തന്നെ കുഴപ്പം. അപ്പൊ എന്നെ വിളിച്ച വ്യക്തി ആൾ പറഞ്ഞു, തോമസ് ഇന്നൊരു പരീക്ഷണ ഘട്ടത്തിലാണ് വന്നിരിക്കുന്നത്, അതുകൊണ്ട് ഓലക്കുടയുടെ കുറ്റം ഒന്നും ഇവിടെ ഇന്ന് പറയണ്ട, ചീനക്കുടയുടെ ഗുണം പറഞ്ഞിട്ട് പോട്ടോളാം. അല്ല ഹാബേൽ സഹോദരനാണ് അത് പറഞ്ഞ പ്രസവ ഗിരിദീപം പറയുന്നത്. ഞാനവിടെ ഒരു തൂളയിലിരുന്ന് ഫാദർ തോമയുടെ പ്രസംഗം മുഴുവൻ അപഗ്രഥിച്ചു. എന്നാൽ രാത്രി വേദപുസ്തകം തുറന്ന് ആ പ്രസംഗത്തെ ഖണ്ഡിച്ചു, വേദപുസ്തകം ഉയർത്തിപ്പിടിച്ചു, യൂത്ത് ലീഗിനെ ചലഞ്ച് ചെയ്തു. ഞാൻ കൈ ഉപയോഗിക്കുക, നാക്ക് ഉപയോഗിച്ചു, കൈ ഉപയോഗിച്ചാൽ വേദപുസ്തകത്തെ പിന്നെ തൊടാനൊക്കെ ആരോഗ്യവും ഇല്ല, പുതിയ നിയമത്തിൽ തെളിവുമില്ല. അതുകൊണ്ട് നാക്ക് ഉപയോഗിക്കും, ഇതിനകത്തു നിന്നുകൊണ്ട് തിരിച്ചടിക്കാമെങ്കിൽ നിങ്ങളെ വെച്ചു വിളിക്കുന്നു. അഞ്ചു മിനിറ്റ് ഈ ബൈബിൾ ഉയർത്തിപ്പിടിച്ചു, സ്ഥലം കിട്ടും. അങ്ങനെ ചില ഘട്ടങ്ങളിലൊക്കെ ഞാൻ പെട്ടിട്ടുണ്ട്. എനിക്ക് അതിന്റെ ഗുണവും അറിയാം, ദോഷവും അറിയാം. ദോഷം എന്താണെന്നറിയാം, നമ്മുടെ പേരിച്ചു കൃപ പോകും. അതുകൊണ്ട് നിശ്ചിതമായ ഘട്ടങ്ങളിലൊക്കെ അതിലൊക്കെ നേരിടാതിരിക്കുന്നതാണ് നല്ലത്. അന്ന് ഞാൻ കുറച്ചുകൂടെ കൊത്തനുമാ കുപ്പിച്ചില്ല ടൈപ്പുവാ, ഇന്നൊരു തകരക്കുള്ള മയവും വന്നിട്ടുണ്ട്, വളരെ ജാഗ്രത. അങ്ങനെയുള്ള ഘട്ടങ്ങളിലൊന്നും ഞാൻ ചെന്ന് ജാഗാറില്ല, മനഃപൂർവ്വം കയറ്റിയാ പിന്നെ പോവാറില്ല. അങ്ങനെയൊക്കെ ഇന്ന് രാത്രി ഈ ദുഃഖമുണ്ട്. നിങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം, ആവോളം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. ആരാധന എന്ന വിഷയത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ മനുഷ്യൻ എന്തുണ്ടായോ എന്നുള്ളത് അവന്റെ അകത്തു നിന്ന് പുറത്തേക്ക് വന്ന ഒരു സ്വഭാവമാണ് ആരാധന. ഒരു പേരിൽ അല്ലെങ്കിൽ മറ്റൊരു പേരിൽ, ഒരു വ്യക്തിയെ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയെ, ഒരു സ്ഥലത്ത് വെച്ച് അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് വെച്ച്, ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ, ഒരു ഭാഷയിൽ അല്ലെങ്കിൽ മറ്റൊരു ഭാഷയിൽ, അധ്യാത്മലോകത്തിൽ വിശ്വാസമുള്ള ദൈവാശക്തി ബോധമുള്ള മനുഷ്യൻ ആരാധിക്കുന്നവനാണ്. എന്നാൽ ആരാധന എന്ന വിഷയത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ആരാധിക്കേണ്ടാത്തതാരെ, ആരാധിക്കേണ്ടതാരെ, ആരാധിക്കേണ്ടതാരെ, ആരാധിക്കേണ്ടത് ഇവിടെ വെച്ച്, ആരാധിക്കേണ്ടത് എങ്ങനെ എന്ന് തിരിച്ചറിവില്ലാത്ത ലക്ഷോധി ലക്ഷങ്ങൾ ഈ മണ്ണിൽ ആരാധനരായി തുടരുന്നു. ആരാധന എന്ന വിഷയത്തിൽ അതിപ്രാധാന്യമായി നാം മനസ്സിലാക്കേണ്ട വിഷയങ്ങൾ, ആരാധിക്കാത്തവാരെ, ആരാധിക്കേണ്ടവാരെ, ആരാധിക്കേണ്ടവാരെ, ആരാധിക്കേണ്ടത് ഇവിടെ വെച്ച്, ആരാധിക്കേണ്ടത് എങ്ങനെ, ഇതിനെക്കുറിച്ച് ഒരു സമഗ്രമായ പഠനം നമുക്ക് ആവശ്യമാണ്. വിഷയം മുഴുവൻ തെളിയിക്കാൻ കഴിയുന്നില്ലെങ്കിലും ഒന്നതായി ഞാൻ തെളിയിക്കാൻ താല്പര്യപ്പെടുന്നത് ആരാധിക്കേണ്ടാത്തവാരെ. അത് തെളിയിച്ചാൽ തന്നെ ആരാധിക്കുന്ന ആരാണെന്ന് തെളിയുമല്ലോ. പ്രായമുള്ള ആളുകളൊക്കെ ഇങ്ങനെ പറയാറുണ്ട്, കുഞ്ഞിനെ ഒരോല എടുത്താൽ രണ്ട് കുറവും വായിക്കേണ്ടായോളാ, അതുകൊണ്ട് ഇന്ന് രണ്ട് കുറവും വായിക്കാൻ പോകും. ഒന്നാമതായി തിരിച്ചറിവില്ലാത്ത ഈ അവസ്ഥയ്ക്ക് ഒരു തെളിവ് പറയാം. ഒരിക്കലും ദേവാലയത്തിൽ ഒരമ്മ ആരാധനയ്ക്കായി ചെന്നു, അവിടെ ഛായാചിത്രങ്ങളും പ്രതിമകളും ആ ദേവാലയത്തിന്റെ ഭിത്തികളിൽ സ്ഥാപിച്ചിരുന്നു. മറ്റ് ഓരോ വിഗ്രഹത്തിന്റെയും ഛായാചിത്രത്തിന്റെയും മുൻപിൽ ചെന്നപ്പം മുട്ടുമടക്കി കൈകൾ കൂപ്പി കണ്ണു നിറഞ്ഞു അതകൻ കരിച്ചു സ്തുതിസ്തോത്രങ്ങൾ ആരംഭിച്ചു കാറ്റർപ്പിച്ചു കരഞ്ഞു. ഇനി എല്ലാവർക്കും ജയിലേറ്റ് കൊടുക്കാം. ദുർമരണങ്ങളും സന്ദർഭങ്ങളും തിരിച്ചറിയാൻ രണ്ട് പ്രതിമകൾ വെച്ചിരുന്നു. ദുർമരണം, ഒരു ദുഷ്ടൻ മരിച്ചപ്പോൾ പൈശാചിക ശക്തികൾ അവരുടെ ദൂതന്മാർ വന്ന് ആ ദുഷ്ടനെ ഇങ്ങനെ പെടലിച്ച് കുത്തിപ്പിടിച്ച് തെന്നിച്ച് തെന്നിക്കുന്നതിനെ ഇങ്ങനെ കൊണ്ടുപോവുക നിത്യാഗ്നിയിലോട്ട്. അങ്ങനെ അവന്റെ നാക്ക് നീക്കിയിട്ടുണ്ട്, അവന്റെ വായ്പയുടെ ഇത്ര പത വന്നിട്ടുണ്ട്, അവന്റെ കണ്ണ് പെഴുക പോലെ വീഴ്ത്തിട്ടുണ്ട്, അവനെ ഇങ്ങനെ തെന്നിച്ച് തെന്നിച്ച് കൊണ്ടുപോവുക. ദുർമരണത്തെ കുറിച്ച് മനസ്സിലാക്കിയിട്ട് സന്മരണത്തിന് വേണ്ടി ഒരു ഞാൻ വെച്ചിരുന്ന മറ്റൊരു ചിത്രം, ഒരു ഭക്തൻ മരിച്ചപ്പം മിന്നുന്ന കണ്ണുകളും തേജസ് പിരിക്കുന്ന മാരാക്കാമാരും അകപ്പടി നിന്ന് ഈ ഭക്തനെ പറദീസായിലേക്ക് ആനയിക്കുന്നു. ഈ ചിത്രങ്ങൾ കണ്ടതല്ല പ്രതിമകളുടെ മുമ്പിൽ എല്ലാം കാറ്റർപ്പിച്ച ശേഷം ഉണ്ടാകുന്ന കാറ്റ് യാഗസായുടെ മുമ്പിൽ ഇട്ട് മുട്ടുമടക്കി അവരുടെ കൈകൾ കൂപ്പി അവരുടെ അകലെ ചരിച്ചു അവരുടെ കണ്ണു നിറഞ്ഞു അവരുടെ കാറ്റർപ്പിച്ചു പ്രാർത്ഥിച്ചു. ആ ദേവാലയത്തിന്റെ ഉൾമുറിയിൽ ഇരുന്ന കപ്യ മുന്നോട്ട് വന്ന് കമ്മിറ്റിയുടെ അടുത്ത് വന്ന് ഇങ്ങനെ പറഞ്ഞു, അമ്മച്ചി ഇവിടെ നിരവധിയായി നിർത്തിയിരിക്കുന്ന ഛായാചിത്രങ്ങളുടെയും പ്രതിമകളുടെയും മുമ്പിൽ മുട്ടുമടക്കിയതും കയ്യിൽ കുപ്പിയതും കണ്ണു നിറഞ്ഞതും പ്രാർത്ഥിച്ചതും എനിക്ക് തിരിഞ്ഞു. എന്നാൽ യാതൊരു മുമ്പിലും അമ്മച്ചി ഇങ്ങനെ ചെയ്ത് എന്നാൽ എനിക്ക് തിരിഞ്ഞില്ലെന്ന് പറഞ്ഞു. എന്നാൽ ബുദ്ധിമതിയായി കള പറയുക, എന്റെ പൊന്നും കൊടുത്തും മകനെ മരണാനന്തരം ആ രാജന്റെ അടുക്കലേക്ക് പോകുമെന്ന് ആർക്കറിയാവടാ? ഇനി യവന്റെ അടുക്കലോട്ടാണെങ്കിൽ യവൻ കേറിയിക്കണ്ടെന്നുണ്ടാകും. ഈ മണ്ണിലെ ആരാധകരെ കുറിച്ച് ആഴമായി അപക്ഷിതിക്കാൻ മൂകലക്ഷങ്ങളുടെ പ്രതിനിധിയാണ് ഈ തള്ള. ആരാധിക്കേണ്ടാത്തതാരെ എന്ന് തിരിച്ചറിയാത്ത ലക്ഷാധിലക്ഷങ്ങൾ ഈ മണ്ണിൽ തുടരും. ആരാധിക്കേണ്ടാത്തതാരെ? ഒന്ന് പ്രകൃതിയെ ആരാധിച്ചുകൂടാ. ഇന്ത്യയിൽ ഇന്ത്യയ്ക്ക് വഴി ഉള്ള രാജ്യങ്ങളിൽ പ്രകൃതിയെ ആരാധിക്കുന്ന ആളുകളുണ്ട്. സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ മുതലായവരെ, അല്ലെങ്കിൽ ഈ സൗരയൂഥത്തെ കൈകൾ കൂപ്പിയും മുട്ടുമുടക്കിയും പുതിയ പോസ്ത്രങ്ങൾ ആരംഭിച്ചുകൊണ്ട് ആരാധിക്കുന്ന പ്രകൃതി ആരാധകർ ധാരാളം ലോകത്തിലുണ്ട്. പ്രകൃതിയെ ആരാധിച്ചു കൂടാ. അതിന്റെ കാരണം ഈ സൗരയൂഥത്തിന് ഗ്രീക്കിടാനിട്ടിരിക്കുന്ന പേര് കോസ്മോസ്. കോസ്മോസ് എന്ന പദത്തിന്റെ അർത്ഥം സംവിധാനം. പ്രിയപ്പെട്ടവരെ, സംവിധാനത്തെയല്ല ആരാധിക്കുന്നത്, സംവിധായകനെയാണ് ആരാധിക്കുന്നത്. പത്തൊൻപതാം സങ്കീർത്തനം ഒന്ന് മുതൽ വായിച്ചാൽ ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു, ആകാശവിധാനം അവന്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. ഈ സൗരയൂഥം ഒരു സംവിധാനമാണ്. ഈ സംവിധാനത്തിലൂടെ നീ സംവിധായകനെ കണ്ട് ആ സംവിധായകന്റെ കാര്യത്തിന് മുട്ടുപടക്കും. ഒരു അറബി ഭക്തനും ഒരു നിരീശ്വരനും കൂടെ മണക്കാടുകളിലൂടെ മണിക്കൂറുകൾ സഞ്ചരിച്ച് ഒരു സ്ഥലത്തെത്തിയപ്പോൾ നേരം പുലർന്നു. ആ ഭക്തനായ അറബി അവിടെ മുട്ടുകുത്തി ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ യുക്തിവാദിയായ സകലാത്വക്കാരൻ ചോദിച്ചു, ഈ മണൽക്കാട്ടിൽ മുട്ടുകുത്തി മുകളിലോട്ട് നോക്കി താൻ ആരോടാണോ ഈ കിറുകുറുക്കുന്നത്? ആ ഭക്തനായ മനുഷ്യൻ പറഞ്ഞു, ഞാനെന്റെ ദൈവത്തോട് പ്രാർത്ഥിക്കുക. അപ്പോഴേ ആ യുക്തിവാദി ചോദിച്ചു, എവിടെയോ ദൈവം. ആ മണൽക്കാട്ടിലേക്ക് സൂക്ഷിച്ചു നോക്കിയിട്ട് ആ യുക്തിവാദിയോട് സൂക്ഷിച്ചു നോക്കാൻ പറഞ്ഞു, ഇതാ കുറച്ചൊട്ടകങ്ങളുടെ കാൽപ്പാടുകൾ ഇവിടെ കാണുന്നില്ലേ? അതെ, കണ്ണാൽ ഒട്ടക സമൂഹത്തെ നാം കാണുന്നില്ലെങ്കിലും ഈ മണൽക്കാട്ടിൽ പതിഞ്ഞിരിക്കുന്ന ഒട്ടകങ്ങളുടെ ഉറമ്പടി കണ്ടാൽ നമുക്ക് മുൻപായി ഒരു ഒട്ടക സമൂഹം ഇതുവഴി കടന്നുപോയെന്ന് ശരിയല്ലേ തെളിവില്ലേ? അങ്ങനെയെങ്കിൽ ഞാൻ ഈ പ്രകൃതിയിലുടനീളം എന്റെ അകങ്ങളിലാ നോക്കുമ്പോൾ ഈ സൗരയൂഥത്തിൽ മുഴുവൻ എന്റെ ദൈവത്തിന്റെ വിരൽപ്പാടുകൾ അവന്റെ കാൽപ്പാടുകളാണ് കാണുന്നത്. ആകാശം ദൈവത്തിന്റെ മൺപെട്ടെ വന്നിരിക്കുന്നു. ആകാശ വിധാനം അവന്റെ കൈവരെ പ്രസിദ്ധമാക്കുന്നു. പ്രകൃതി ആരാധനത്തെ പ്രകൃതിയുടെ നിർമ്മാതാവിലേക്കുള്ള ഒരു വഴിയാണ് പ്രകൃതി. ഞാൻ കുറച്ച് മൺപാത്രങ്ങൾ വാങ്ങാൻ ഒരു കുട്ടനന്റെ വീട്ടിൽ ചെന്നൊന്ന് വിചാരിച്ചു. വില കുറഞ്ഞു കിട്ടുമെന്നുണ്ട് നേരിട്ട് കൊണ്ടുവരുന്നത്. അപ്പോഴെ ഞാൻ ആ കുട്ടനന്റെ വീട്ടിൽ ചെന്നു. ചെന്നിട്ട് കനങ്ങളെല്ലാം എടുത്ത് പൊട്ടി നോക്കി. ഇന്നൊന്നും പൊട്ടുന്നുണ്ടോ? പൊട്ടലൊന്നുമില്ല. എന്നിട്ട് വില പറഞ്ഞു. ഈ പാത്രത്തിൽ എന്നാ വില? പാത്രം വാങ്ങാൻ വന്നതാ. കാലത്തുണ്ട്. പാത്രത്തിൽ എന്നാ വില? പാത്രത്തോട് ചോദിക്കുക. നീ പാത്രത്തോട് ചോദിക്കാതെ ഈ പാത്രം നിർമ്മിച്ച കുശവനോട് പോയി ചോദിക്കും. ഈ സൗരയൂഥം ഒരു സംവിധാനം, സംവിധാനമല്ല ഇതിന്റെ പന്തിരായനോടാണ് പ്രാർത്ഥിക്കുന്നത്. മനസ്സും വൈകിയും മൈലിന്റെയിരിക്കും കേടിക്കും നത്തിനും നരിക്കും. എന്റെ മാതാവിന്റെ ഡിസൈൻ ദൈവം കൊടുത്തിട്ടില്ലേ? ഈ ഡിസൈൻ എന്തിനെ വിളിച്ചറിയിക്കുന്നു? ഈ ഡിസൈൻ ഡിസൈനറിലേക്ക് വിരൽ കൊണ്ടിരുന്നു. ഡിസൈനർ ഇല്ലാത്ത ഡിസൈൻ അവൾ. പ്രകൃതി ആരാധന തെറ്റ് പ്രകൃതിയുടെ നിർമ്മാതാവിലേക്ക് നടക്കൂ. അവന്റെ കാൽക്കൽ മുട്ടുമടക്കൂ. ആരാധനയുടെ തുടക്കം ഇത് നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ആരാധനയുടെ തുടക്കം മനുഷ്യ മനസ്സുകളിൽ, ജാതീയ ആരാധനയുടെ തുടക്കം ഭയത്തിൽ നിന്നോ. പ്രാകൃത മനുഷ്യൻ നീരാകാശത്തിലേക്ക് നിവർന്നു നിന്ന് നോക്കി. പ്രാകൃതത്തിൽ വെട്ടിച്ചേർന്ന വീങ്കത്ത് പോലെയുള്ള നക്ഷത്രതാരങ്ങൾ, സൂര്യഗോളം, ചന്ദ്രൻ, പിന്നെ അവൻ നോക്കിയപ്പോൾ ആകാശം കൊണ്ടു നിൽക്കുന്ന മലകൾ, അത്യഗാധ സമുദ്രം, സിംഹം, കരടി, പുള്ളിപ്പുലി, ഉക്കിരൻ, വിഷപ്പാമ്പുകൾ. ഈ പ്രകൃതിയിലേക്ക് മിഴിച്ചു നോക്കിയ മനുഷ്യനെ ഈ പ്രകൃതിയിൽ അത്ഭുതപ്പെടുത്തിയതും ഭയപ്പെടുത്തിയതുമായ എല്ലാത്തിനും അവൻ ദിവ്യത്വവും ദൈവത്വവും കൊടുത്ത് മുട്ടുമടക്കി ആരാധിക്കാൻ മുതിർന്നു. അങ്ങനെയാണ് മനുഷ്യരെ ഭയപ്പെടുത്തിയതും അത്ഭുതപ്പെടുത്തിയതുമായ എല്ലാത്തിനും ദിവ്യത്വവും ദൈവത്വവും കൊടുത്ത പ്രാകൃത മനുഷ്യർ ഭയത്തിൽ നിന്ന് ആരാധിക്കാൻ മുതിർന്നു. അപ്പൊ ജാതീയ ആരാധനയുടെ തുടക്കം ഭയത്തിൽ നിന്ന്. എന്നാൽ ക്രിസ്തീയ ആരാധനയുടെ തുടക്കം സ്നേഹത്തിൽ നിന്ന്. നിത്യതയിൽ മിന്നുന്ന കണ്ണുകളും തേജസ്പരിക്കുന്ന ശരീരമുള്ള കോടി കോടി ദൂതസഞ്ചയങ്ങളും ആറാറ് ചിറകുള്ള സ്വാപ്പന്മാരും അനിനിമിഷം ആരാധിക്കുമ്പോൾ സ്വർഗത്തിൽ പച്ചവിന്നുകളാൽ അലങ്കൃതമായ ആ സിംഹാസനത്തിൽ വാണരുന്ന ആരാധ്യനായ ദൈവം ആരാധകനെ നിന്നെ രക്ഷിക്കാൻ നിന്റെ വേഷം കെട്ടി ഈ ലോകത്തിലേക്ക് വന്ന് ജാഗ്രത മലയിൽ അപ്രകൃഷ്ണനായി ആപാദത്തൂടെ നിണമണിഞ്ഞവനായി അഞ്ചുവിധ മാനകായുധങ്ങളാൽ തകർക്കപ്പെട്ടവനായി ന്യായപ്രവാദത്തിന്റെ ശാപമോടായി കണ്ണാരാവല്ലെന്ന് തോന്നുന്ന വികൃതനായി നിനക്ക് വേണ്ടി അവസാനത്തുള്ളി രക്തവും വെള്ളവും കുന്തം കുത്തിയിറക്കിയ വിള്ളലിലൂടെ ശ്വാസം പിടിച്ചു വരുമ്പോൾ വിതുമ്പി തൂങ്ങുന്ന ആരാധനക്കു വേണ്ടി ആരാധ്യൻ തന്റെ തന്നെ അർപ്പിച്ച സ്നേഹത്തിൽ നിന്നാണ് മാനവരത്വത്തിലെ ഏത് മോഷണം ചെയ്യും. ആരാധിക്കാൻ വരുമ്പോൾ ആരാധകർ ആരാധ്യർ പലതും അങ്ങോട്ട് അർപ്പിക്കുമ്പോൾ ആരാധ്യൻ അതോ ആരാധകരെ നിങ്ങൾക്ക് വേണ്ടി തന്നെ തന്നെ ഇങ്ങോട്ട് അർപ്പിച്ച മാർഗമാണ് യേശുവിന്റെ മാർഗം. ഇവിടെയാണ് കൃത്യ ആരാധനയുടെ തുടക്കം. പ്രകൃതി ആരാധനയിൽ നിന്നും വ്യതിയലിച്ച മനുഷ്യൻ വിഗ്രഹാരാധനയിലേക്ക് തരം താഴ്ത്തപ്പെടുന്നു. ലോകത്തിലുള്ള ആരാധകരെയെല്ലാം രണ്ട് ടൈപ്പുകളാക്കാം. മൂന്നാമതൊരു ടൈപ്പ് മിറ്റം വരികയാണ്. ഒന്ന്, വിളിയേൽക്കുന്ന ദൈവത്തെ ആരാധിക്കുന്നവർ. രണ്ട്, ആരാധകനെ വിളിച്ച വിളിയേൽക്കും. ആരാധകൻ വിളിക്കുന്ന ആരാധ്യനെ വിളിച്ചില്ല. വിഗ്രഹാരാധികൾ ലോകത്തിലുള്ള പല ആരാധകരെയും രണ്ടായി വിഭാഗിക്കുന്നു. ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്നവരും ജീവനറ്റ പദാർത്ഥങ്ങളാൽ നിർമ്മിക്കപ്പെട്ട അചേതന വസ്തുക്കളെ ആരാധിക്കുന്നവരും ലോകത്തിലുള്ള ആരാധകരെ രണ്ടായി തിരിക്കാൻ ആവാസത്തോടുകൂടിയ ദൈവത്തെ ആരാധിക്കുന്നവരും ആവാസമില്ലാത്ത സാധനങ്ങളെ ആരാധിക്കുന്നവരും. ആവർത്തന പുസ്തകം 4-ാം അധ്യായം 16 മുതൽ നിങ്ങൾ വായിച്ചാൽ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. നന്നായി തോന്നിച്ചു കൊടുവേ, ഞാൻ തീവ്ര നടുവിൽ നിന്ന് നരളി ചെയ്തപ്പം എന്റെ രൂപം ഒന്നും കണ്ടില്ലല്ലോ.
വായിക്കാം,
രൂപം ഒന്നും കണ്ടില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ
ആണെങ്കിലെങ്കിലും
പെണ്ണിന്റെയെങ്കിലും സാധനമോ ഭൂമിയിലോ യാതൊരു മൃഗത്തിന്റെയും സദൃശമോ യാതൊരു പർവ്വതാളങ്ങളുടെയും സദൃശമോ ഈ മണ്ണിൽ ഇഴയുന്ന ഒരു ഇടജീവിയുടെയും സദൃശമോ യാതൊരു മത്സ്യത്തിന്റെയും സദൃശമോ ഇങ്ങനെ യാതൊന്നിന്റെ പ്രതിമയുണ്ടാക്കി ഭാഷമാത്രം പ്രവർത്തിക്കുന്നു. യാവ കൽപ്പനയാണ്? യഹോവയായ ദൈവത്തിന്റെ കൽപ്പന മോശ പ്രാപിച്ച് ജനത്തിന് നൽകുക. അനേക വാക്യങ്ങളിൽ കഴിയും. മത്തായി സുവിശേഷം 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ. ഈ വേദപുസ്തകമായി പഠിച്ചാൽ ഇത് ഏറ്റവും വലിയ പ്രമാണം. ഞാനല്ലാതെ അന്യദൈവങ്ങൾ നിങ്ങൾക്കുണ്ടാകരുത്, ഉണ്ടാക്കരുത്. വേദപുസ്തകത്തിലെ അലങ്കരീയമായ ഏറ്റവും വലിയ പ്രമാണം ദൈവത്തെ അല്ലാതെ വിഗ്രഹങ്ങളെയോ ഛായാചിത്രങ്ങളെയോ നമസ്കരിക്കാൻ ആരാധിക്കാൻ പാടില്ല. എന്തുകൊണ്ട്? ഛായാചിത്രങ്ങളിലൂടെയോ പ്രതിമകളിലൂടെയോ ദൈവത്തെ കണ്ടുകൂട്ടാൻ കഴിയുന്നില്ല. അതിന്റെ ന്യായം, ദൈവം അരൂപിയോ സ്വരൂപിയോ, അരൂപി ദൈവം സൂക്ഷ്മരൂപിയോ സ്ഥൂലരൂപിയോ, സൂക്ഷ്മരൂപി ദൈവം ശരീരിയോ അശരീരിയോ, അശരീരി ദൈവം പഞ്ചേന്ദ്രിയങ്ങൾക്ക് അതീതനോ അതീതനോ അതീതൻ. അപ്പോൾ അരൂപിയായ ആത്മസ്വരൂപിയായ അശരീരിയായ സൂക്ഷ്മരൂപിയായ പഞ്ചേന്ദ്രിയങ്ങൾക്ക് അതീതനായ ആ ദൈവത്തെ പഞ്ചേന്ദ്രിയങ്ങൾ വഴി അന്വേഷിച്ചെന്ന് നാം എന്താത്തോ അശരീരിയായ ദൈവത്തെ മനുഷ്യ ശരീരമർക്കത്തിൽ ചെന്ന് കണ്ടെത്തി ആരാധിക്കാൻ സാധ്യമല്ല. അതന്നെയല്ല, നന്നായി സൂക്ഷിച്ചൊളി, ഞാൻ തീവ്രതയിൽ നേരി ചെയ്തപ്പം എന്റെ രൂപം ഒന്നും കണ്ടില്ലല്ലോ. അവിടെ ദൈവത്തിന്റെ തനി രൂപം ആരും കണ്ടിട്ടില്ല. അവൻ ദൈവത്തിന്റെ തനി രൂപം ആരും കണ്ടിട്ടില്ലെങ്കിൽ ഇന്ത്യ ഉണ്ടാക്കുന്ന രൂപങ്ങളെല്ലാം ദൈവത്തിന്റെ തനി രൂപത്തിന്റെ വിരൂപമായിരിക്കും. കാരണം സാക്ഷാ രൂപമായി ദൈവത്തെ ദൈവത്വത്തിന്റെ രൂപത്തിൽ കാണണമെങ്കിൽ ആ നോക്കുന്നയാൾ ദൈവത്വത്തിൽ നിന്ന് നോക്കണം. ദൈവത്തെ ദൈവത്വത്തിൽ കാണണമെങ്കിൽ ദൈവത്വ അളവിനേക്കാൾ താഴെ ഒരു അളവിൽ കാണേണ്ടോ. അപ്പോൾ ആ ശരീരമായ ദൈവത്തെ ശരീരമാർഗത്തിൽ കണ്ടുകൊണ്ടാൽ സാധ്യമല്ല. അതുകൊണ്ടാണ് സ്പർശിക്കത്തക്ക, മറക്കത്തക്ക, കാണത്തക്ക, കിളിക്കാൻ കേൾക്കത്തക്ക പഞ്ചേന്ദ്രിയങ്ങൾ വഴി പഞ്ചേന്ദ്രിയങ്ങൾക്ക് അതീതനായ ദൈവത്തെ കണ്ടുകൊണ്ടാൽ സാധ്യമല്ല. മറ്റൊന്ന്, യഥാർത്ഥ കാഴ്ച ആരംഭിക്കുന്നവർ പുറംകണ്ണീന്നോ ഉൾക്കണ്ണീന്നോ? യഥാർത്ഥ കാഴ്ച ഉടലെടുക്കുന്നവർ പുറംകണ്ണീന്നല്ല അകങ്കണ്ണീ. യഥാർത്ഥ കാഴ്ച ഉടലെടുക്കുന്നവർ അകങ്കണ്ണീന്നായതുകൊണ്ട് അകങ്കന്മാർ കാണാൻ ചിത്രം പ്രതിമയും വേണം. ഏതൊക്കെത്തോ പരത്തിനാട്ടിക്കൂടെ അങ്ങോളം ഇങ്ങോളം സഞ്ചരിച്ചു അനേക യേശുവിനെ പുറങ്ങുന്നുകൊണ്ട് മിഴിച്ചു നോക്കി. ആചാര്യയുടെ മകനെ എവിടെ വരെ പോകും? മറിയാറ് മകനെ നോക്കാം. ചിലര് വിളിച്ചു നോക്കിയിട്ട് പേഴ്സപ്പൂരെ
യേശുവിനെ കണ്ടു
തിരുത്തി പറയട്ടെ,
അവ യേശുവിനെ കണ്ടില്ല.
എന്നാ മീറ്റാടി വെള്ളിക്കമ്പി പോലെ വെളുത്ത വയസ്സൻ ചിങ്ങിയോ ആത്മനിയോക്കെ തലയിരിക്കലെ ദേവാലയത്തിലേക്ക് എന്ന് ആ പൂപ്പൻ ആ കൈക്കുഞ്ഞിനെ കയ്യിലെടുത്തേക്ക് ഒരു വിളി വിളിച്ചു. ഇപ്പോ നാടാ അടിയനെ സമാധാനത്തോടെ വിട്ടയക്ക,
അവൻ കണ്ടത് അതാണ് കണ്ടത് ആത്മപ്രകാശത്താൽ കത്തിൽ കാണിയപ്പോൾ ആത്മസ്വരൂപനെ ആത്മകണ്ണുകളിൽ ആത്മപ്രകാശത്തിൽ കണ്ടു.
അതുകൊണ്ടാണ് കൈക്കുഞ്ഞിനെ നാദാന്ന് കയറി വിളിച്ചത്. മനുഷ്യത്വത്തിൽ ഇവന്റെ തുടക്കം ഇവിടെയാണെങ്കിലും ഇവന്റെ ഉത്ഭവം ഇവിടെയല്ല, ഇവൻ നിത്യതയിലാവും. എന്റെ മാന്യ സഹോദര സഹോദരി, യുവാവേ യുവതിയെ, പ്രിയ മാതാപിതാക്കളെ,
നമ്മുടെ അകത്തെ മനുഷ്യന്റെ അകങ്കങ്ങൾ ആത്മപ്രകാശത്താൽ തുറക്കപ്പെട്ട് കത്ത് കാണുമ്പോൾ ആത്മകണ്ണുകളാൽ ആത്മപ്രകാശത്തിൽ ആത്മാവാകുന്ന ദൈവത്തെ ആത്മാവിൽ കണ്ട് ആത്മാവിൽ ആരാധിക്കാൻ പൊതുവേന്തിന് ഛായാചിത്രം
വേണ്ട. ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിങ്ങൾക്കുണ്ടാകരുത്. യാതൊരു വിഗ്രഹങ്ങളെയും ആരാധിക്കാൻ പാടില്ല. എന്നാൽ മനുഷ്യർ ഇന്ന് വിഗ്രഹാരാധികളായിട്ട് കൊണ്ടിരിക്കുന്നു. ലോകത്തിലെവിടെ നോക്കിയാലും വിഗ്രഹങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. വിഗ്രഹാരാധികളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ക്രൈസ്തവരുന്നു തന്നിരിക്കുകയും ചെയ്യും. ഇനി തുടർന്ന്
മനുഷ്യൻ മനുഷ്യനെ ആരാധിക്കാവൂ,
വിഗ്രഹാരാധന എന്ന് മനുഷ്യൻ ഒരു പടി കൂടെ താണിട്ട് മനുഷ്യാരാധനയിലേക്ക് അളവിച്ചു. ഒന്ന്,
യേശുവിന്റെ
മാതാപിതാക്കളെ ആരാധിക്കാമോ? വാക്യം വായിക്കാം, മാതാവിന്റെ രണ്ടാമത്തെയായിരുന്നു. വന്നിട്ടു
ആ വീട്ടിൽ ശിശുവിനെ എവിടെയാണ് മറിയോട് കണ്ടു, നീ അവനെ നമസ്കരിച്ചു.
ഈ വായിക്കായ വേദഭാഗത്ത് ഒരു കൂട്ടം പ്രജാതിരിക്കാർമാർ ഒരു അത്ഭുതകരമായ നക്ഷത്രം കണ്ടിട്ട് ഒരു രാജാവിന്റെ തുറവിയാണെന്ന് ഗ്രഹിച്ചുകൊണ്ട് ആ രാജാവിനെ കണ്ട് നമസ്കരിക്കാൻ മുന്നോട്ട് വന്നു. ഒരു നക്ഷത്രം പല പാദങ്ങളെ ചലിപ്പിച്ചു. ഭൂമിയിലെ പാദങ്ങൾ മുകളിൽ ഒരു നക്ഷത്രം ചലിപ്പിക്കുന്നു. ഇത്രമാരിറങ്ങി നക്ഷത്രത്തിന് തെറ്റുപറ്റിയില്ല, കണ്ണിറങ്ങി ഒരു തെറ്റിപ്പോയി. അതുകൊണ്ട് എന്നാ വന്നു അവര് ഏഴാമത്തെ കൊട്ടാരത്തിൽ ചെന്ന് കയറി. അതുകൊണ്ട് എട്ടും പൊട്ടും തിരിയാത്ത കുറെ കുഞ്ഞുങ്ങൾ ഖണ്ഡിക്കപ്പെട്ടു. ഇനിയൊരു പാഠം പഠിക്കണം. മുൻപേ ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന വിശ്വാസികൾ ജീവിതത്തിൽ മാതൃക ഇല്ലാതെ വന്നാൽ പിന്നെ പിന്നെ പിളന്നു വീഴുന്ന ആത്മീയ ശിശുക്കൾ ആത്മീയത്തിൽ കൊല്ലപ്പെടും. അത്രത്തിൽ തെറ്റുപറ്റിയില്ല, കത്തിറങ്ങി ഒരു തെറ്റിപ്പോയി. ഈ വേദപുസ്തകത്തിന് തെറ്റുപറ്റുന്നില്ല, എന്നാൽ ഇതിൽ പ്രകാരം മുന്നോട്ട് പോകുന്നെന്ന് പറയുന്ന ചില മാർഗദോഷികൾക്ക് തെറ്റുപറ്റാം. ചില ആളുകൾ ഇങ്ങനെ പറയുന്ന നമ്മൾ എപ്പോഴും കേൾക്കുന്ന നിങ്ങളെ പാട്ടും കൊള്ളാം പ്രസംഗവും കൊള്ളാം, ജീവിക്കുന്ന ഒരാളുണ്ടൂതല്ലേ? ആ അത് ഞാൻ മറുപടി അറിയാറ് എന്റെ കാലിൽ നിൽക്കുന്ന തളം കൊണ്ടേ ഞാനിപ്പൊ നേരെ ഉള്ള ഒരു വഴി കൂടെ പോകും. അപ്പൊ ഞാൻ പറഞ്ഞോളൂ, ഓ ഈ വഴിയുടെ കുഴപ്പം,
ഇത് വഴിയുടെ കുഴപ്പമോ തന്റെ കാലിന്റെ കുഴപ്പമോ?
ഇതാ ശരിയായ മാർഗം. എന്നാൽ ഈ മാർഗത്തിലാണെന്ന് പറയുന്ന മാർഗവാശികൾ ഇതിലുണ്ട്. ആ മാർഗവാശിയുടെ ആ ദോഷവാദത്തെ മാർഗത്തിൽ ഒരു ലക്ഷ്യമില്ല.
എന്നാൽ നേരെ ഉള്ളവർ ഇവർ ഒത്തി എത്തിയാവും. അതിന് നീ വഴിയെ
നേരത്തനാകുറ്റം പറയും. ഈ മാർഗം ശരിയാ. യേശുക്രിസ്തുവിന്റെ മാതാപിതാക്കളെ ആരാധിക്കാൻ അവിശ്വാസമാർ കൊട്ടാരത്തിൽ നിന്ന് വരികയും ആ നക്ഷത്രം യേശുക്രിസ്തുവിന്റെ കുഞ്ഞിളം പാദത്തിൽ കൊണ്ടവരെ നിർത്തി. അവർ പൊന്നുമൂരു കുന്തിരിക്കം കാറ്റവറ്റെ എഴുതിയിട്ടിരിക്കുന്ന ശ്രദ്ധിക്കൂ. വേറെ അവൻ ആരാധിക്കും. ദേവോചന പ്രയോഗമല്ല, വെപ്പോചന പ്രയോഗം. യേശുക്രിസ്തുവിന്റെ മാതാപിതാക്കന്മാരെ ആരാധിക്കാമായിരുന്നെങ്കിൽ ഇവർ തിരുവണ്ടന്മാരുടെ വിദ്വാൻമാർ, എന്നിട്ടും വീണ്ടും ആരാധിക്കും. മാതാപിതാക്കളെ ആരാധിച്ചില്ല. യേശുക്രിസ്തുവിന്റെ മാതാപിതാക്കളെ ആദരിച്ച തീരു, ആദരിക്കണം, പക്ഷെ ആരാധിച്ചുകൂടാ. രണ്ടാമതായി സ്ത്രീയന്മാരെ ആരാധിക്കാവോ? അപ്പോൾ തുറന്നു പത്താം അധ്യായം അതിന് 24-25 ഒന്നും ആയിട്ട് ഇതാ ഒന്നാം എന്ന് പറയുന്ന ഒരു ജ്ഞാനിയിൽ പെട്ടവൻ പരിശുദ്ധാത്മാവിനാൽ പ്രകാശം ലഭിച്ചത് പത്രാശ്രീകാരെ ആരും വിട്ടു വിളിച്ചിട്ടോണ്ട് വരിക അവന്റെ വീട്ടിൽ സുവിശേഷ യോഗം വെക്കാൻ. പുരജാതിക്കാരനായ കൊന്നജോസിന്റെ വീട്ടിൽ പത്രോ സ്ത്രീയായുടെ കാല് വൃത്തിയപ്പോ കൊന്നജോസ് സ്ത്രീയായുടെ കാൽക്കൽ വീടും. അന്നേരം കൊന്നജോസ് എന്നാ പത്രോ സ്ത്രീയായ എന്നാ പറഞ്ഞു, പുരജാതിക്കാരനായിരുന്നിട്ടും എന്നെ കണ്ടപ്പോ നിനക്ക് പിടി കിട്ടിയതോളാ ഞാൻ നിമ്മരാവുന്നോ. അല്ല ഞാനൊരു മനുഷ്യനത്രേ, മനുഷ്യാരാധന പാപമാണ്. നീ ദൈവത്തെ ആരാധിച്ചു. അപ്പോസ്തല പ്രവർത്തന പുസ്തകം 14:11-15 വായിച്ചാൽ സമയക്കുറവിനാൽ ഞാൻ പറയാം. അപ്പോസ്തലനായ പൗലോസും ബർണബാസും ലുസ്ത്ര എന്ന് പറയുന്ന ഒരിടത്ത് ഇന്ദിര ക്ഷേത്രത്തിന്റെ അടുത്തൊരു യോഗത്തിൽ പോയി. അവിടെ കാലെ കുഞ്ഞുനാളിത്തോട്ട് സ്ത്രീ പോലെ ചുരുണ്ടിരിക്കുന്ന മനുഷ്യനെ കണ്ടു. അവരെ യേശുക്രിസ്തുവിന്റെ മാമത്തിൽ ഇട്ടിട്ടില്ല. അതേപോലെ ഇന്ദിര ക്ഷേത്രത്തിലെ പുരോഹിതന്മാരും അവരുടെ ജനങ്ങളും ഭൂമാലകളും കാവുകളുമായി വന്ന് പൗലോസ്ത്രീയായിരിക്കും പെർണാമാസനും ചില പുത്തൻ കുട്ടിദൈവങ്ങളുടെ പേരിട്ട് യാഗം കഴിച്ച് ആരാധിക്കാൻ വന്നപ്പോൾ പൗലോസ്ത്രീയ എന്നാ പറഞ്ഞു, സഹോദരന്മാരെ, ഈ വ്യക്തകാര്യങ്ങൾ വിട്ട് ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ ദൈവത്തിന്റെ തിരിയുവിൽ എന്ന് ഞങ്ങൾ സൂചിപ്പിക്കുന്നു. വായിക്കാം അവരോട്. ഇവിടെ അപ്പോ തലനായ പൗരോസും പെർണാവാസും കാണലും ഭൂമാരലുമായി വന്ന് യാഗങ്ങളിൽ കൽപ്പിക്കാൻ ദേവന്മാർ മനുഷ്യരൂപത്തിൽ ഇറങ്ങി വന്നെന്ന് പറഞ്ഞ് അമൃതങ്ങൾ എഴുന്നേൽക്കുന്നതിനുണ്ട് ആരാധിക്കാൻ മുതിർന്നപ്പോൾ ആ സ്ത്രീകന്മാർ പറഞ്ഞു, മനുഷ്യരെ ആരാധിച്ചുകൂടാ, മനുഷ്യാരാധന പാപമാണ്. നിങ്ങൾ ഈ വർത്തകാര്യങ്ങളെ വിട്ട് ആകാശത്തെ ഭൂമിയെ ഉണ്ടാക്കിയ ദൈവത്തിനെ തിരി. അത് ഞങ്ങളോട് അറിയിച്ചു കഴിച്ച് ഇന്നൊരു വരുമെന്ന് അറിയിച്ചാൽ വാനനെങ്കിലും മാതൂരൻ താനേക്കും സഭയുണ്ടാകും പലതരമുള്ള ചങ്ങളോ പാലിനുള്ള പറക്കുന്നു ദൈവത്തിനുപദേശം തൊട്ട് അവസാനിപ്പിപ്പോൾ തന്നെ. അവർ പരവത്രിയ പറഞ്ഞ് ഞങ്ങൾ അറിയിച്ച സുവിശേഷത്തിലെതിരെ ഞങ്ങളോ സ്വർഗത്തിൽ നിന്നൊരു ദൂതനോ വന്ന് അറിയിച്ചാലും അവൻ ശവിക്കപ്പെടവൻ. അങ്ങനെയാണെങ്കിൽ ഈ പൗരോത്രിയ പറഞ്ഞ ഭാഗങ്ങളൊക്കെ എടുത്ത് അതുപോലെ പ്രസംഗിക്ക് കേൾപ്പിക്കുന്ന ഞങ്ങളാണോ വേറെ വിപരീതികൾ? ഈ വേദോത്തരത്തിൽ നിന്ന് ജനങ്ങളെ വാരിച്ചിരിക്കുന്ന നിങ്ങളാണോ വേറെ വിപരീതികൾ? അപ്പോസ്തലന്മാരുടെ ആയുഷ്കാല പൊരിക്കലും അവരുടെ മുമ്പിൽ സമത്വമാവുള്ള മനുഷ്യനെ മുട്ടുകുത്തിക്കാനോ കൈ കുപ്പിക്കാനോ കൈ കുത്താനോ അവരനുവദിച്ചിരുന്നില്ല. അവർ സമത്വമാവുള്ള സഹോദരന്മാരാണ്. അങ്ങനെയെങ്കിൽ ഇന്നത്തെ സ്ഥിതിവിശേഷം എന്നാൽ സ്ത്രീയന്മാരെ ആരാധിച്ചുകൂടാ. തുടർന്ന് കാലം ചെയ്ത മേലധ്യക്ഷന്മാരെയും പിതൃക്കളെയും ആരാധിക്കാമോ? കാലം ചെയ്ത മേലധ്യക്ഷന്മാരെയോ പിതൃക്കളെയോ ആരാധിച്ചുകൂടാ? ഓർ മനുഷ്യന് 80 കോടിയിലധികം വരുന്ന കത്തോലിക്കാ മതത്തിന്റെ അനിശപ്തനേതാവും ഏറെപ്പിതാവുമായ പോപ്പിന്റെ സന്ദർശിക്കാൻ ഒരുങ്ങി. ഇന്ത്യ സന്ദർശിക്കുന്ന ഘട്ടത്തിൽ ചവറയിൽ കുര്യാക്കോട്ടച്ചനെ വാഴ്ത്തപ്പെട്ടവരെന്ന് പ്രഖ്യാപിക്കാൻ അദ്ദേഹത്തിന്റെ ശവകുടീരം തുറന്ന് ആ ശവശരീരത്തിന്റെ ഭാഗങ്ങൾ പരിശോധനയ്ക്ക് വിധേയമാക്കിയത് മനോരമയിൽ നിന്ന് വായിച്ചു. ഒരാൾ
വാഴ്ത്തപ്പെട്ടവരാണോ എന്ന് നിശ്ചയിച്ചാൽ അയാളുടെ മൃതശരീരത്തിൽ നിന്ന് എന്നെ തെളിവ് കിട്ടും. അതിനോട് ശതത്തുന്ന അന്ധവിശ്വാസികൾ ഒരാൾ ദിവ്യനാണോ എന്നറിയാൻ മരിച്ച് വർഷങ്ങൾ കഴിഞ്ഞ ആ അസ്ഥയിൽ നിന്ന് തെളിവ് കിട്ടും. ദിവ്യത്വം ശരീരത്തിലാണോ ആ ജീവിച്ചിരുന്ന കാലഘട്ടം കൊണ്ടാണ് ദിവ്യനാണോ ഇല്ലയോ എന്ന് തെളിയിക്കുന്നത്. മരണാനന്തരം ശരീരത്തിൽ അതിന് തെളിവില്ല. ശരീരത്തിൽ തന്നെ തെളിവ് വാഴ്ത്തപ്പെട്ടവരാണോ കുറിച്ചറിഞ്ഞവരാണോ എന്ന് ലോകത്തെ ആര് തെളിയിക്കുന്നത്? ആളുടെ ജീവിതകാലം കൊണ്ടോ? ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ മനസ്സാവാത്ത കർമ്മങ്ങൾ ആരാരാണെന്ന് കലജീവികൾക്ക് തെളിയിക്കണം. മരണാനന്തരം കുരുകാലത്തില് അവരെ പൂഴിയോ അത്യകർമ്മങ്ങളോ നിർത്തിയാൽ ദിവ്യത്വം എവിടെ? ദൈവത്വം എവിടെ? കാലം ചെയ്ത വേദത്യക്കന്മാരെയും കടന്നുപോയ പിതൃക്കളെയും ആരാധിച്ചപ്പോ മനുഷ്യ മനുഷ്യർ മനുഷ്യനെ ആരാധിച്ചപ്പോള മനുഷ്യാരാധന തെറ്റ് മനുഷ്യർ ദൈവത്തെ ആരാധിച്ചു. ഇന്ന് നാം ലോകത്തിൽ എവിടെയും കാണുന്നത് വിഗ്രഹാരാധനയെ. ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിങ്ങൾക്കുണ്ടാകരുത് ഉണ്ടാക്കരുത് എന്ന് കൽപ്പനയിട്ട ആ പഴയ നിയമത്തിലെ യഹോവയല്ലേ ആ വേദനയെ പുൽക്കൂട്ടിലെ പഴമ്പുരിയിലിറങ്ങി വന്ന ഈശോ. ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിങ്ങൾക്കുണ്ടാകരുത് ഉണ്ടാക്കരുതെന്ന് കൽപ്പനയിട്ട ആ പഴയ നിയമത്തിലെ യഹോവയുടെ ഇമ്മാനുവേൽ അവതാരമാണ് ക്രിസ്തു. ക്രിസ്തു ജനത്തെ തന്റെ പാപത്തിൽ നിന്ന് വിടുവിക്കാൻ ഇതാ മനുഷ്യരൂപത്തിൽ എഴുന്നള്ളി വന്നു ഈ കൽപ്പനയിട്ട ഈശോ. അങ്ങനെയെങ്കിൽ ഇന്നത്തെ നമ്മുടെ കായിട്ടവരെയോടെങ്കിലും തെരുക്കോളുകളിലും ആ കൽപ്പനയിട്ട ആ ഈശോ ചായാചിത്രങ്ങളും പോയവരും നിങ്ങൾ ഉയർത്തി ആ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനെ നിങ്ങൾ അപമാനിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ പുരോഹിതന്മാരെ അടക്കം വിഗ്രഹാരാധനയെന്ന കുറ്റത്തിന് കേസ് ഫയൽ ചെയ്ത് വെള്ളസിംഹാസനത്തിന്റെ മുമ്പിൽ കൂട്ടിൽ നിർത്തി ഈ കൽപ്പന ഇട്ട ഈശോ വിഷയ ഒരു ദിവസം നിങ്ങളെ വിസ്തരിക്കും. വിഗ്രഹാരാധന എന്ന ചാർജ് ചെയ്ത് നിങ്ങളുടെ കയ്യിൽ തന്ന് പ്രതി കൂട്ടി നോക്കും. യാതൊരു ഛായാക്ഷത്രങ്ങളെയും പ്രതിമകളെയും ആരാധിച്ചുകൂടാ. മാതാക്കന്മാരെയോ ദൂതന്മാരെയോ ആരാധിക്കാമോ? വെളിപ്പാട് പത്തൊമ്പതിന്റെ പത്ത് 22 പോകുമ്പോ ഒരു വാക്യം വായിക്കാൻ സമയക്കുറവുണ്ടാണ്.
ദൂതന്റെ കാൽക്കൽ നീന്തി ഞാൻ നമസ്കരിച്ചു. എന്നാൽ അവൻ എന്നോട്
അതായത് വെളിപ്പാടുകാരുന്ന യോഗന അതുവരെ കണ്ടത് വെളിപ്പാടും ആ കാണിച്ചത് വെളിവുകളും. ഏറ്റിക്കുന്നതിന്റെ വല്ലവും താറ്റവും നിമിത്തം ഈദിയ കടലിരുത്തിൽ നാട് നടത്തപ്പെട്ടവനായ യോഹന്നാൻ ഒരു കത്ര ദിവസത്തിൽ ആത്മപൂർണനായി തേജോമയനായ ദൈവകുമാരനെ കണ്ടു. വിശ്വാസികളോടും പറയാൻ ഇവിടെ ദൂതമുണ്ട്. ഏറ്റിക്കുന്നതിന്റെ വല്ല നിമിത്തം താറ്റവും നിമിത്തം നിങ്ങൾ ഒറ്റപ്പെട്ടിരിക്കുന്നെങ്കിൽ നിങ്ങൾ ചുറ്റുപാടുകളെല്ലാണെങ്കിൽ യേശുക്രിസ്തുവിന്റെ വചനവും സാക്ഷ്യവും നിമിത്തം ഒറ്റപ്പെട്ട നിങ്ങളുടെ പുറകിൽ ഒരു ഒറ്റ ഒരിക്കലും ആശ്വാസത്തിനില്ലെങ്കിൽ നിങ്ങൾ പുറകിലാണ് തിരിഞ്ഞു നോക്കൂ. ദൈവത്തിന്റെ പുത്രൻ യേശുക്രിസ്തുവിന്റെ വചനവും സാക്ഷ്യവും നിമിത്തം ഒറ്റപ്പെട്ട യോഗന്നാൻ ആശ്വസിപ്പിക്കാൻ ഒറ്റയാൾ ഈജ്യൻ കടലെടുക്കില്ല. അവരൊരു കർത്തർ ദിവസത്തിൽ ആഴ്ച ഉയർത്തനായി തിരിഞ്ഞു നോക്കിയപ്പോൾ ഉയർത്തെഴുന്നേറ്റ ദൈവന്മാരൻ അവന്റെ പുറകിൽ ഇന്ന് സഭായോഗത്തിന് ആദരവോടെ പോകണമെന്ന് സ്വർഗത്തിൽ ഈശോനെത്തിയാൽ ചിന്തിച്ചേറ്റ് എന്റെ സാക്ഷ്യവും വചനവും നിമിത്തം ഒറ്റപ്പെട്ട എന്റെ കുഞ്ഞിന്റെ കൂടെ സഭായോഗം നടത്തണമെന്ന് പറഞ്ഞുകൊണ്ട് ഈജ്യൻ കടലിരുത്തണം. ആയോഗൻ ഞാൻ കാണിച്ചു കൊടുത്ത ദൂതനെ വീണാരാധിക്കാൻ ശ്രമിച്ചപ്പം ആ ദൂതൻ പറഞ്ഞു, ഞങ്ങൾ നിങ്ങളെ
ദേവതാത്മാക്കളാണ്. ദൈവത്തെ നമസ്കരിക്കൂ. ആരാധ സൈന്യങ്ങളെയോ മാരാധമാരെയോ ആരാധിക്കാവോ? പാടില്ല. ഈ തെക്കൻ തിരുവിതാംകൂറിൽ കുറച്ച് നാൾ മുമ്പ് ഒരു പുരുഷൻപട്ടി റീപെയിന്റ് ചെയ്തോണ്ടിരിക്കുമ്പോ ഒരു മാരാധമായുടെ മോളത്ത് പെയിന്റ് അടിച്ചോണ്ടിരിക്കുക. ഒരു പെയിന്റ് അടിക്കാണ്ട് ഈ മാല ഞാൻ തിരഞ്ഞിപ്പോയി. ആ പേടിച്ച് മരണവക്രാളത്തിന് എല്ലാ മാലാകായെ എന്നെ രക്ഷിക്കണ ഒരു പിടിപിടിച്ചു. ആ മാലാകായുടെ കഴുത്ത് ഓടിച്ചോണ്ട് താഴെത്തേക്കാണ് കാലം. എന്തെങ്കിലും ദൈവത്തോ ദിവ്യത്തോ ഉണ്ടെങ്കിൽ മരണപ്പിടി പിടിക്കുന്ന ഭക്തനെ തിരിഞ്ഞു പിടിക്കാൻ കഴിഞ്ഞ ആകാശ സൈന്യങ്ങളെയോ മാലാകളെയോ ആരാധിച്ചുകൂടാ. അവസാനാത്മാവാണ്. ഒരു ചോദ്യവും മറുപടി അതായത് മാതാപിതാക്കളെ, സ്ത്രീയന്മാരെ, വിശുദ്ധന്മാരെ, പിതൃക്കളെ, വേദത്യക്ഷന്മാരെ, ഞങ്ങൾ ആരാധിക്കുന്നു എന്നുള്ളതിന്റെ തെളിവല്ല. മരിച്ചുപോയ മാതാപിതാക്കളുടെ ഛായാചിത്രമോ ഫോട്ടോയോ വെക്കുന്ന ഭാഗമാണോ? അല്ല. അങ്ങനെയെങ്കിൽ അവരുടെ ഓർമ്മ നിലനിർത്താനും അവരുടെ ജീവിതം മാതൃകയാക്കാനും ഞങ്ങൾ വെക്കുന്നത് തെറ്റോ? ഉത്തരം ആ ശരിയാ എന്ന ആരാധന തെറ്റാണ് ആരാധന. അവളെ മാതാപിതാക്കളുടെയോ പുണ്യവാന്മാരുടെയോ പുണ്യവതികളുടെയോ ഒക്കെ ചിത്രം ഒന്ന് തൂക്കിയിരുന്നു. അതിന്റെ മുമ്പിൽ തീരു കൊളുത്തുവോ, മുട്ട് നടക്കുവോ, സുതിരിത്തോപ്രത്തിൽ ആരാധിക്കുകയോ, കാൽ കർപ്പിക്കുകയോ, കണ്ണു നിറയുവോ, വീണാരാധിക്കുകയോ ചെയ്താൽ പാവോ? അപ്പോൾ ആരാധനയും ആദരവും ഇത് തമ്മിലുള്ള വ്യത്യാസമാണ് ജഡ്ജോഗിനെങ്ങനെ അറിയാൻ വേണ്ടത്. ആരാധനയെന്ന ആദരവെന്ന ആദരിക്കണ്ട എല്ലേ ആദരിക്കണം എന്നാൽ ആരാധിക്കേണ്ടവനെ ആരാധിച്ചോ. ആദരവ് ആരാധനയിലേക്ക് വഴി വിണത്തേക്ക്. ഒരു ഉദാഹരണം പറയാം. ഇപ്പൊ ഇവിടെ ബഹുമാനപ്പെട്ട സാറ് അദ്ദേഹം സ്കൂളിലോട്ടിരുന്നു. അവർ പരീക്ഷാ ദിവസം രാവിലെ അങ്ങോട്ട് ചെയ്യുമ്പോഴേ ആ വിദ്യാർത്ഥികൾ എല്ലാം കൂടി എഴുന്നേറ്റ് ഗുഡ് മോർണിംഗ് സാർ. ആ ഗുഡ് മോർണിംഗ് പോലെ ഇല്ലേടാ ഒരു പ്രശ്നത്തിന് പോയി ആദരവ്. എന്നാ ഒരു കുട്ടി ഇങ്ങനെ മുന്നോട്ട് വന്നിട്ട് ഇന്ന് പരീക്ഷാ ദിവസം നീ ആദരവിന്ന് ആരാധനയായിട്ട് ആരാധിക്കുന്ന ഇത് ദൈവത്തെ മാത്രം എന്നാൽ ആദരിക്കേണ്ടത് വളരെ ഏതൊക്കെ മാതാപിതാക്കളെ ആദരിച്ചേ തീരൂ, സ്ത്രീകന്മാരെ ആരാധിച്ചേ തീരൂ, പുണ്യവാന്മാരെ ജീവിതം കൊണ്ട് ആദരിച്ചേ തീരൂ, പുണ്യവതികളെ ജീവിതം കൊണ്ട് ആദരിച്ചേ തീരൂ. എന്നാൽ അവരെ ആരാധിച്ചുകൂടോ? അങ്ങനെയാണ് നിങ്ങളെ ചോദിക്കും. ഞങ്ങൾ ആരാധിക്കുന്നു എന്റെ തെരുവനാണോ? ഞാൻ വിളിച്ചു ഉറക്കിലൊക്കെ ചെന്ന് താടിയിട്ടുണ്ട് കൊച്ചുനാൾ. എന്നാൽ ദൈവം തമ്മിലാണ്ട് കാരണം കൊണ്ട് ഇതുവരെ കൈവൊക്കെ അവരുടെ കിട്ടിയിട്ടില്ല. ഞാൻ കൈ ആരായ നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനൊക്കെ രക്ഷിക്കപ്പെടാം. ആ ചില ഉറക്കിലൊക്കെ ചെന്ന് കാട്ടിട്ടുണ്ട്. ആ ഞാൻ ഒരിക്കലൊരു മുസ്ലിം സെന്ററിക്കെന്ന് പ്രസംഗിച്ചു. നിങ്ങൾ ചില കാര്യങ്ങൾ കൂടെ ഒക്കെ കേൾക്കുന്നുണ്ടല്ലേ? കൃത്യസമയം പ്രസംഗിച്ചു. അവിടെ ചെന്നാൽ പിതാവായ ദൈവം പുത്രൻ ജ്യേഷ്ഠക്കൃത്തു ഈ വിഷയം എടുത്ത് സംസാരിച്ചു. അത് വഴിക്കൂടി പോയിട്ടില്ല. രക്ഷിക്കപ്പെട്ടത് ഉപദേശിയായിട്ട് എനിക്കറിയാവുന്ന വിളിച്ചു പോയി. ഉറക്കെ കവലയിലൊക്കെ ചെന്ന് കുറച്ച് കഴിയുമ്പോൾ വീട്ടിലോടുമ്പോൾ അതാണ് അന്നത്തെ രീതി. ഞാൻ അവരൊക്കെ ഒന്ന് പ്രസംഗിച്ചു കഴിഞ്ഞപ്പോ മുസ്ലിങ്ങൾ വളഞ്ഞേ ഒരു രണ്ട് പിടിച്ചിട്ടേക്ക് പറഞ്ഞു. അവിടെ ഇരുന്നു ഒരു ക്യാരിയർ തന്നു. ഒരു ദൈവമുണ്ടോ മൂന്ന് ദൈവങ്ങളുണ്ടോ ഇതിന് മറുപടി പറഞ്ഞേക്കേ ഇവിടെ എഴുന്നേക്കാവും പറഞ്ഞു. ഇപ്പൊ ഇരിക്കുകയും ചെയ്തു. അപ്പൊ എനിക്ക് മനസ്സിലായി പേടിച്ചതുകൊണ്ട് രക്ഷയില്ല. ഞാൻ പറഞ്ഞു ഇതിന്റെ ദേഷം പറഞ്ഞേക്കേ ഞാനിവിടുന്ന് എഴുന്നേക്കുന്നു. ഒരു ദൈവമുണ്ടോ മൂന്ന് ദൈവമുണ്ടോ വിഷമിച്ചു പോയി. അപ്പൊ ഞാൻ അയാളോട് ഒരു ചോദ്യം ചോദിച്ചു. താൻ റബർക്ക കണ്ടിട്ടുണ്ടോളൂ? ഒന്ന് ഒന്ന് ഇങ്ങോട്ട് എത്താൻ എത്രയുണ്ടോളൂ? ഒന്ന് ഒന്നേ ഉള്ളോളൂ? മൂന്ന് മൂന്നുണ്ടോളൂ? ഒന്ന് ആ ഇരുപത് നിർത്തോളൂ. ഒന്നോ ഒന്ന് രണ്ടോ രണ്ട് മൂന്നോ മൂന്നോ നീ രണ്ടെന്ന് ഒക്കെയും കണ്ടിട്ടുണ്ട്. അപ്പൊ അവര് തിരിഞ്ഞു ഒന്നിൽ മൂന്നാൽ മൂന്നിൽ ഒന്ന് ഇതാണ് നൃത്തം. ആ അത് കഴിഞ്ഞപ്പോ രണ്ടാമത്തെ ചോദ്യം, പാത്തവനക്ക് മകനുണ്ടെങ്കിൽ പാത്തവന്റെ ഉമ്മ മുസ്ലിം അങ്ങനെ ചോദിക്കുന്ന അത്ഭുതമില്ല. അപ്പൊ ഞാൻ തിരിച്ച് ചോദിച്ചു, വായ്വാഹരിതാഹും ഇതേ തിരിച്ച് ചോദിച്ചു, അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞാൽ ഓർമ്മ ഓർമ്മയ്ക്ക് ഉടനെ സർവശക്തൻ അക്ബർ. ഞാൻ ചോദിച്ചു അള്ളാഹു അക്ബർ ഓർമ്മ, അള്ളാഹു അക്ബർ ആണെങ്കിൽ ഒരു കദീസ ഇല്ലാതെ ഒരു മകൻ പറഞ്ഞ ഉള്ളേ ഇല്ലെങ്കിൽ അസ്വതാണോ നീ കല്ലോ. അപ്പൊ ഉമ്മായ വേണ്ട സംഭവിച്ചു, ഞാൻ ചായ അവസാനം വരെ ഊതി കുടിച്ചു പറഞ്ഞു. അവരതേ ചുറ്റുണ്ട്, അത് ചുറ്റാൻ രക്ഷപ്പെട്ടിട്ടുണ്ട്. അത് എന്റെ ദൈവം എന്നെ അവിടുന്ന് രക്ഷപ്പെടുത്തുക. അല്ലെ അത് കലി അപ്പൊ ചില ആളുകൾ പറയും, ഞങ്ങൾ വിഗ്രഹങ്ങളെ ഛായാചിത്രങ്ങളെ ആരാധിക്കുന്നു എന്നുള്ളതിന്റെ തെളിവല്ല. തെളിവ് പറയാം, മുട്ട് മറക്കുന്നു, കൈകൾ തൂക്കുന്നു, തുണിപ്പാത്രങ്ങൾ ആരംഭിക്കുന്നു, അപേക്ഷിക്കുന്നു, നേർത്തവാഴ്ചകൾ അർപ്പിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, കണ്ണു നിറയുന്നു, ഇത് എല്ലാം കൂടുന്നതും ആരാധനയല്ലെങ്കിൽ പിന്നെ എല്ലാം കൂടുതൽ ആരാധനയ്ക്ക് ആരാധനയാണെങ്കിൽ ഇതെല്ലാം കൂടുന്നതാണ് ആരാധന. മുട്ട് മടക്കുക, നമസ്കരിക്കുക, സുഖിത്തോത്രങ്ങൾ ആലപിക്കുക, പാട്ടുപാടുക, അപേക്ഷിക്കുക, പ്രാർത്ഥിക്കുക, താണുവണങ്ങുക, ഇതെല്ലാം ഒരുമിച്ച് കൂടുന്നതാണ് ആരാധന. ഇതെല്ലാം നിങ്ങൾ ചെയ്തിട്ട് ആരാധനയല്ലെങ്കിൽ നിങ്ങൾ എല്ലാം ഞാൻ കൂടുന്ന ആരാധന, ഇതെല്ലാം കൂടുന്നതാണ് ആരാധന. അങ്ങനെയെങ്കിൽ ഈ യുഗത്തിന്റെ ഒടുവിൽ പരപ്രാപ്തത്തിന്റെ ഒടുവിൽ വെള്ളസിംഹാസനം സ്ഥാപിച്ച് ന്യായാധിപനായ ഈശോ മിശിഹ വിഗ്രഹാരാധനയ്ക്ക് കേസ് ഫയൽ ചെയ്ത് നിങ്ങളുടെ പുരോഹിതന്മാരെ അടക്കം അറസ്റ്റ് ചെയ്ത് പ്രതി കൂട്ടി നിർത്തി ഈ വേദപുസ്തകം തെളിവിൽ നിങ്ങളെ വിധിക്കുന്ന ഒരു ദിവസം ഞാനെല്ലാം എങ്ങനെയൊന്നും നിങ്ങൾക്ക് ഉണ്ടാകരുത്, ഉണ്ടാക്കരുതെന്ന് കൽപ്പനയിട്ട ആ കൽപ്പനയുടെ ഉടമസ്ഥനായ പഴയ നിയമത്തിലെ ഹോവ ഈശോ മിശിഹയായി അവതരിച്ച ആ ഈശോ മിശിഹ തന്നെ ഛായാചിത്രങ്ങളാരും പ്രതിമകളാരും നമ്മുടെ ക്രൈസ്തവരെ നിങ്ങൾ ഈ ലോകം നിറച്ചിരിക്കുന്നു, ദൈവത്തിന്റെ ഓഹന കുമാരനെ നിങ്ങൾ അപമാനിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങളിൽ ഒരു മാന്യന്റെ കോലം ഈ മഞ്ഞാടിക്കവരയ്ക്ക് നാട്ടിയാൽ ആ വ്യക്തിയെ കണ്ടുപിടിച്ച് മാനനഷ്ടത്തിന് കേസ് ഫയൽ ചെയ്ത് അവരെ അറസ്റ്റ് ചെയ്ത് അകത്താക്കുമെങ്കിൽ ഒരു ഫോട്ടോഗ്രാഫർക്കും വളർത്താൻ കഴിയാത്ത, ഒരു കലാകാരനും വരച്ചു തെളിയിക്കാൻ കഴിയാത്ത നിത്യതയുടെ സൗന്ദര്യമായ ഈ ജോമിജിയായുടെ പ്രതിസായിൽ ആ ഈ ജോമിജിയായുടെ മുഖം കണ്ടുകൊണ്ട് കഴിയുന്ന തേജോരൂപികളുടെയും അവരെടുത്തുകൊണ്ടിരിക്കുന്ന നിങ്ങളെ ദൈവം ന്യായം വിധിക്കും. ഞാനല്ലാതെ എന്റെ ദൈവങ്ങൾ നിങ്ങൾക്കുണ്ടാകരുത്, ഉണ്ടാക്കും. തിരുവനന്തപുരം സ്റ്റേഡിയത്തിൽ കൂടുതൽ വർഷങ്ങൾക്ക് മുമ്പ് ഒരാൾ ഇങ്ങനെ വരിക, അല്പം മദ്യപിച്ചിട്ടുണ്ട്, ഇങ്ങനെ കറങ്ങി വരിക, ഒരു മാറാത്തം പൊട്ടിക്കുന്ന ഒരു ഈശോയെ കണ്ടു. അന്നേരം ഇവന്റെ അകത്ത് കവാടുന്ന ഒരു ചീത്തയല്ല അദ്ദേഹത്തിൽ ഭക്തി, എന്റെ ഈശോയെ എന്നെ രക്ഷിക്കണേ ഒറ്റ പാത്രം. അത് കഴിഞ്ഞിട്ട് അത് ദുഷ്ടി ചോദിച്ചപ്പോ ഉയരപ്പുണ്ട് ഈശോയുടെ തല കിണ്ടി വെട്ടാതിരിക്കാൻ കാമം വെച്ചിരിക്കുന്നു. ദൈവം നോക്കിയാൽ ചോദിക്ക, എന്റെ പാവങ്ങളിൽ രക്ഷിക്കുന്ന ഈശോയെ ഇരുവത്തതിൽ നിന്ന് നിന്റെ തലയ്ക്ക് രക്ഷയ്ക്ക് നിന്റെ തലയ്ക്ക് കാമം വേണോ? ലോകത്തെ വിഗ്രഹാരാധനകൾ നടത്തുകൊണ്ടിരിക്കുന്ന നാളെ ക്രൈസ്തവ സമൂഹങ്ങളുടെ ന്യായവിധി ഭയങ്കരമാണ് ജാതികളെക്കാൾ. ജാതികൾ അവർക്ക് പ്രമാണമില്ല, ഈ പ്രമാണം തണ്ടക്കൂപ്പായെന്നത് ചൊല്ലിക്കൊണ്ടാണ് ഇത് ചെയ്യുന്നത്. ആരാധിക്കേണ്ടാത്തതായ അതാണ് തെളിയിച്ച ഇനി ആരാധിക്കേണ്ടതായ ലോനുദ്ധരണം നാലാമത്തെ ആയ അതിന്റെ 21 വായിച്ച
ഞങ്ങളോ
അടിമേനെ നമസ്കരിക്കുന്നു, ഞങ്ങളോ ആ ആരാധനയോടെ ആരാധനയോടെ നിത്യസത്യം പ്രഖ്യാപിക്കും. സ്ത്രീയെ നമസ്കരിക്കേണ്ടത് യെരൂശലേമിലും അല്ല ഗരീസീം മലയിലും അല്ല. അവിടെ ഗരീസീം മലയിലെ ജാതീയാരാധനയെ നിരോധിച്ചാതെ ഈശോ യെരൂശലേമിലെ ആ ആരാധനയെ നിരോധിച്ചു. ഇത് രണ്ടും അല്ല ആരാധന, സത്യം നമസ്കാരികൾ ആത്മാവാനെന്ന ദൈവത്തെ ആത്മാക്കണ്ണുകൾ തുറക്കപ്പെട്ട് ആത്മാപ്രകാശത്തിൽ കണ്ടുകൊണ്ട് ആത്മാവിൽ ആരാധിക്കും. ആരാധിക്കുന്ന ആരെ? ദൈവത്തെ. നാലാമധ്യായം പഠിച്ചു വരുമ്പോ വെളുപ്പും കണക്കും കുത്തുള്ള വെള്ളക്കത്തിന്റെ ആകൃതിയിലുള്ള വെള്ളക്കല്ലുകൾ ചെതറിക്കിടക്കുന്ന മലയിൽ വെച്ച് പരീക്ഷ ഉണ്ടായപ്പോ സാത്താൻ പറഞ്ഞു, എന്റെ വീണ ആരാധിക്ക സാക്ഷാൽ ദൈവത്തിന്റെ പുത്രനോട് പിശാച് എന്നെ ആരാധിക്കാൻ പറഞ്ഞെങ്കിൽ പിന്നെ നിന്നെ വേട്ടേക്കു. അപ്പോൾ യേശുക്രിസ്തു പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ചു അവരെ മാത്രമേ ആരാധിക്കൂ. ദൈവത്തെ ആരാധിക്കും. നമ്മുടെ ആരാധ്യന് എന്നാ യോഗ്യത വേണം? നമ്മുടെ ആരാധ്യന് സർവശക്തനായിരിക്കണം. എന്നാന്ന് പറയട്ടെ, ഈ തൊട്ടസംവാദത്തിലിരിക്കുന്ന സാക്ഷാൽ ആരാധ്യൻ സർവശക്തൻ അല്ലേലുള്ള കുഴപ്പം പറയട്ടെ. ഈ ലോകത്തിലുള്ള ആരാധകരുടെ എല്ലാം ആരാധന ഒരുമിച്ചിങ്ങനെ ആ തൊട്ടസിംഹാസനത്തിലോട്ട് ഉയരുമ്പോ ആ ആരാധ്യൻ സർവശക്തൻ അല്ലെങ്കിൽ ഈ ആരാധന ഏറ്റവും കൂടെ ചെറിയെന്ന് പറയുമ്പോ വിറച്ചു തോന്നും. അപ്പൊ ജനഘോഷികളുടെ ആരാധന ആരാധാന്യ സിംഹാസനത്തിലോട്ട് ഉയരുമ്പോ അതിനെ സ്വീകരിക്കാനിരിക്കുന്ന ആ ആരാധ്യൻ സർവശക്തനായിരിക്കണം. അപ്പൊ നമ്മുടെ ആരാധ്യന്റെ യോഗ്യത സർവശക്തനായിരിക്കണം. അതിൽ കുറഞ്ഞോനെ ഒന്നും ആരാധിച്ചു. രണ്ട്, കിരാതനും പരിഷ്കാരിയും പ്രത്യേകത്തിൽ നിന്നവരും പരിഷ്കാരി പത്രവാസിയും കാത്താവനും മുട്ടാവനും എല്ലാം ആരാധിക്കുമ്പോ ആരാധനയെ അപഗ്രഹിച്ച് അവരെ അനുഗ്രഹിക്കണമെങ്കിൽ ആ ആരാധ്യൻ സർവജ്ഞാനിയായിരിക്കണം. അതിൽ കുറഞ്ഞോനെ ഒന്നും ആരാധിച്ചിട്ടുണ്ട്. മാത്രമല്ല മുങ്ങിക്കപ്പലിന്റെ അടിത്തട്ടിൽ ഇരുന്നു സൂപ്പർ കോഴിക്കിരുന്നു നിങ്ങളുടെ ഈ കരയ്ക്കൂരപ്പായുമ്പോൾ ഏതൊക്കെ സ്ഥലത്തിരുന്നോണ്ട് ആരാധകർ ആരാധിക്കുന്നു ആരാധന അത്രയൊപ്പം പിടിച്ചെടുക്കാൻ ആരാധ്യൻ സർവ്ഞാനിയായിരിക്കുന്നു. അല്ലാത്തവരെ ഒന്നും ആരാധിക്കരുത് കേട്ടോ. മാത്രമല്ല ആ ദൈവം നമ്മുടെ സൃഷ്ടാവായിരിക്കണം. സൃഷ്ടിയേ നീ സൃഷ്ടിയെ ആരാധിക്കും, സൃഷ്ടാവിനെ ആരാധിക്കണം. അല്ലേ ദൈവത്തിന്റെ ശില്പമേ നീ ഉണ്ടാക്കിയ ശില്പത്തെ നീ ആരാധിക്കരുത്, നിന്റെ ശില്പിയെ ആരാധിക്കും.